2022 ജൂലൈ 18 തിങ്കളാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിൻ്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് അബിന. ചതുരംഗം പംക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു, RSS ബാന്ധവം ഒരു ഫ്ലാഷ് ബാക്ക്. 1977-80 കാലത്തെ RSS ബാന്ധവത്തെ ചൊല്ലി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൊമ്പു കുറക്കുന്നു. 1977 കൂത്തുപറമ്പിൽ മത്സരിച്ച പിണറായി വിജയൻ RSSകാരുടെ വോട്ട് വാങ്ങിയാണ് നിയമസഭാംഗമായതെന്ന് VD സതീശൻ ആരോപിക്കുന്നു. കെ കരുണാകരനും CH മുഹമ്മദ് കോയയും 1980 RSSകാരുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചതെന്ന് പിണറായി തിരിച്ചടിക്കുന്നു. 1977 CPMന്റെയും അഖിലേന്ത്യാ ലീഗിന്റെയും പിന്തുണയോടെ ഉദുമയിൽ മത്സരിച്ച KG മാരാർ 1980 കോൺഗ്രസിന്റെയും യൂണിയൻ ലീഗിന്റെയും പിന്തുണയോടെയാണ് പെരിങ്ങളത്ത് മത്സരിച്ചതെന്ന് BJP സാക്ഷ്യപ്പെടുത്തുന്നു. 1971 മാർച്ചിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും ഡിസംബറിൽ ബംഗ്ലാദേശ് യുദ്ധവും 1972 മാർച്ചിൽ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും വിജയിച്ച് പ്രശസ്തിയുടെ പാരമ്യത്തിലായിരുന്നു ഇന്ദിരാഗാന്ധി. പിന്നാലെ ഭരണഘടന ഭേദഗതി ചെയ്ത് ബാങ്ക് ദേശസാത്കരണവും പ്രിവി പേഴ്സ് റദ്ദാക്കലും സാധുവാക്കി. പൊഖ്റാനിൽ ആണവ പരീക്ഷണവും നടത്തി. ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി തുടരുമ്പോഴാണ് അവർക്കെതിരെ പ്രതിഷേധങ്ങൾ മുളപൊട്ടുന്നത്. 1973 ഡിസംബർ അവസാനം ഗുജറാത്തിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ചിമൻഭായ് പട്ടേൽ നയിച്ച കോൺഗ്രസ് സർക്കാരിന്റെ പതനത്തിനിടയാക്കി. തൊട്ടു പിന്നാലെ 1974 ഏപ്രിൽ 24 ബീഹാറിലും വിദ്യാർത്ഥി പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടു. മുഖ്യമന്ത്രി അബ്ദുൾ ഗഫൂർ രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. സർവോദയ നേതാവ് ജയപ്രകാശ് നാരായണൻ രംഗത്ത് വന്നതോടെ സമരത്തിന് പുതിയ മാനം കൈവന്നു. കമ്മ്യൂണിസ്റ്റ് ഇതര പ്രതിപക്ഷ കക്ഷികളൊക്കെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ജയപ്രകാശിന്റെ നേതൃത്വം അംഗീകരിച്ചു. സമരക്കാരുടെ യാതൊരു ഡിമാൻഡും അംഗീകരിക്കാൻ ഇന്ദിരാഗാന്ധി കൂട്ടാക്കിയില്ല. അബ്ദുൾ ഗഫൂറിനെ നീക്കാനും വിസമ്മതിച്ചു. JP സമ്പൂർണ്ണ വിപ്ലവത്തെക്കുറിച്ച് വാചാലനായി. അതോടെ പ്രക്ഷോഭം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു. ജയപ്രകാശ് പ്രസ്ഥാനത്തിന്റെ ശക്തി ആദ്യം തിരിച്ചറിഞ്ഞത് നാഗ്പൂരിലെ RSS നേതൃത്വമായിരുന്നു. ഇന്ദിരാഗാന്ധിയെ സ്ഥാനഭ്രഷ്ടയാക്കാൻ ഇതൊരു സുവർണാവസരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. RSSന്റെയും ജനസംഘത്തിന്റെയും പ്രവർത്തകർ JP നയിച്ച സമരത്തിൽ ആവേശപൂർവ്വം പങ്കെടുത്തു. ജയപ്രകാശിന്റെ പിന്നിൽ പിന്തിരിപ്പന്മാരും വർഗീയവാദികളും ഫാസിസ്റ്റ് ശക്തികളുമാണെന്ന് CPI നേതൃത്വം ആരോപിച്ചു. CPMും ഈ വസ്തുത തിരിച്ചറിഞ്ഞു. അവർ JP പരസ്യമായി തള്ളിപ്പറഞ്ഞില്ല, സമരത്തോട് സഹകരിച്ചുമില്ല. JP കൊളുത്തിയ കൈത്തിരി കാട്ടുതീയായി രാജ്യമാകെ വ്യാപിക്കുന്നതിനിടെയാണ് 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയത്. അതോടെ പ്രക്ഷോഭത്തിന്റെ രൂക്ഷത വർദ്ധിച്ചു. ഇന്ദിരാഗാന്ധി ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. അവർ വഴങ്ങിയില്ല. ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ DK ബറുവ ജൽപ്പിച്ചു. സുപ്രീംകോടതി നിരുപാധിക സ്റ്റേ നൽകാത്ത സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജൂൺ 25 അർദ്ധരാത്രി പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്തു. സംഘടനാ കോൺഗ്രസ് ജനസംഘം BLD സോഷ്യലിസ്റ്റ് നേതാക്കൾക്കൊപ്പം CPM നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് RSSും ജമാഅത്തെ ഇസ്ലാമിയും നക്സൽ ഗ്രൂപ്പുകളും അടക്കമുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടു. മൌലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്ത് രാഷ്ട്രപതി വിളംബരം പുറപ്പെടുവിച്ചു. കൂടുതൽ കർക്കശമായ വ്യവസ്ഥകളോടെ ആഭ്യന്തര സുരക്ഷിതത്വ നിയമം 3 ഭേദഗതി ചെയ്തു. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ലോക്സഭാ സ്പീക്കറുടെയും തിരഞ്ഞെടുപ്പുകൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെ 39 ഭരണഘടനാ ഭേദഗതി പാസാക്കി. അതിന്റെ ബലത്തിൽ ഇന്ദിരാഗാന്ധി അലഹബാദ് ഹൈക്കോടതി വിധി മറികടന്നു. അതിനുശേഷം ജനാധിപത്യ വ്യവസ്ഥയുടെ തായ്വേരറക്കുന്ന 42 ഭേദഗതിയും പാസാക്കിയെടുത്തു. രാജ്യം സമഗ്രാധിപത്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ അമർന്നു. അടിയന്തരാവസ്ഥയോടുള്ള സമീപനത്തിൽ പ്രതിഷേധിച്ച് PSundaraiah CPM ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. EMS നമ്പൂതിരിപ്പാടിനെ ചുമതലയേൽപ്പിച്ചു. പക്ഷേ പാർട്ടി വിവരം രഹസ്യമാക്കി വെച്ചു. അടിയന്തരാവസ്ഥയുടെ നാടുകളിലും പ്രതിപക്ഷ ഐക്യത്തിനു വേണ്ടിയുള്ള ശ്രമം ഊർജിതമായിരുന്നു. 1 ഒരു ചിഹ്നവും സ്വീകരിച്ച് ഒറ്റ പാർട്ടിയായി തീരാൻ ജയപ്രകാശ് നാരായണനും ആചാര്യ കൃപലാനിയും കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളെ ഉപദേശിച്ചു. ഗത്യന്തരമില്ലാതെ അവരതിന് വഴിപ്പെട്ടു. 1977 ജനുവരി 18 അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തി. പ്രതിപക്ഷ നേതാക്കളെ വിട്ടയച്ചു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടത്താൻ തീരുമാനിച്ചു. ഭാരതീയ ലോക്ദൾ, ഭാരതീയ ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ് എന്നീ കക്ഷികൾ ഒരു ചിഹ്നവും ഒരു കൊടിയുമായി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ജനുവരി 23 ജയപ്രകാശ് നാരായണൻ പ്രഖ്യാപിച്ചു. മൊറാർജി ദേശായി ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായും ചൌധരി ചരൺ സിംഗ് വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ലാൽകൃഷ്ണ അദ്വാനി, സുരേന്ദ്രമോഹൻ, രാംധൻ എന്നിവരായിരുന്നു ജനറൽ സെക്രട്ടറിമാർ. കലപ്പയേന്തിയ കർഷകൻ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി. പഴയ സ്വതന്ത്ര പാർട്ടി ഉൾപ്പെടെ ഭാരതീയ ലോക്ദളും ജനസംഘവും സംഘടനാ കോൺഗ്രസും മറ്റും ചേർന്നുണ്ടാക്കിയ ജനതാ പാർട്ടിയോട് സഹകരിക്കുന്നതിൽ CPMന് വൈമനസ്യമുണ്ടായിരുന്നു. വലതുപക്ഷ പിന്തിരിപ്പൻ വർഗീയ ശക്തികളുമായി കൂട്ടുചേരുന്നതിനെ CPI നേതൃത്വം കലശലായി ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ജനാധിപത്യ പുനഃസ്ഥാപനം എന്ന ഏക അജണ്ട മുൻനിർത്തി ജനതാ പാർട്ടിയുമായി സഹകരിക്കാൻ CPM തീരുമാനിച്ചു. മാർക്സിസ്റ്റ് ജനതാ സഖ്യം രാജ്യവ്യാപകമായി നിലവിൽ വന്നു. പശ്ചിമബംഗാളിൽ പകുതിയിലധികം സീറ്റുകൾ ജനതാ പാർട്ടിക്ക് വിട്ടുകൊടുക്കാൻ CPM തയ്യാറായി. പകരം മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ആന്ധ്രയിലും ഏതാനും സീറ്റുകൾ ജനതാ CPMന് കൊടുത്തു. K. ചന്ദ്രശേഖരൻ ചെയർമാനായി ജനതാ പാർട്ടിയുടെ കേരള ഘടകം നിലവിൽ വന്നു. O. രാജഗോപാൽ, കായികര ഷംസുദ്ദീൻ, K. ഗോപാലൻ എന്നിവർ ജനറൽ സെക്രട്ടറിമാർ. P. N. സുകുമാരൻ നായർ ഖജാൻജി, ചന്ദ്രശേഖരനും ഷംസുദ്ദീനും സോഷ്യലിസ്റ്റുകാരായിരുന്നു. രാജഗോപാലും സുകുമാരനും ജനസംഘക്കാരും, ഗോപാലൻ സംഘടനാ കോൺഗ്രസുകാരനും. സംസ്ഥാനത്ത് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പിനുമൊപ്പം ജനതാ പാർട്ടിയെയും CPM പ്രതിപക്ഷ മുന്നണിയിൽ ഉൾപ്പെടുത്തി. പിന്തിരിപ്പന്മാരായ സംഘടനാ കോൺഗ്രസുകാരുമായും മുരത്ത വർഗീയവാദികളായ ജനസംഘക്കാരുമായും കൂട്ടുചേരാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാഭാവികമായി മനപ്രയാസമുണ്ടായിരുന്നു. എങ്കിലും അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കുകയെന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തി CPM സഹിച്ചു. 57 EMS, 67 EMS, 77 EMS എന്ന് ജനസംഘക്കാരും ജനത ജയിക്കും, ജനത ഭരിക്കും, ജനാധിപത്യം സംരക്ഷിക്കുമെന്ന് മാർക്സിസ്റ്റുകാരും ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിച്ചു. O. രാജഗോപാലിന് വേണ്ടി ജനതാ പാർട്ടി പാലക്കാട് സീറ്റ് ചോദിച്ചെങ്കിലും വിട്ടുകൊടുക്കാൻ CPM തയ്യാറായില്ല. ജനസംഘക്കാർക്ക് പരമാവധി സീറ്റ് കൊടുക്കരുതെന്നായിരുന്നു അവരുടെ താൽപര്യം. എന്നിട്ടും ജനതാ പാർട്ടി നിർത്തിയ 27 സ്ഥാനാർത്ഥികളിൽ 3 പേർ കറതീർന്ന RSSകാരായിരുന്നു. KG മാരാർ ഉദുമ, നെടിയഞ്ചേരി വാസു, സുൽത്താൻ ബത്തേരി, K. ഗോപാലൻ വണ്ടൂർ. അതുകൊണ്ട് തന്നെ ജനതാ ബാന്ധവം അഖിലേന്ത്യാ ലീഗിനും വിനയായി. മുസ്ലിം രക്തത്തിൽ മുങ്ങിക്കുളിച്ച RSSകാരുമായാണ് വിമതർ സഖ്യമുണ്ടാക്കിയതെന്ന് യൂണിയൻ ലീഗുകാർ ആക്ഷേപിച്ചു. ഹറാമില്ല ഹറാമാണെന്ന വ്യാഖ്യാനത്തോടെ EMS വിമത ലീഗുകാരെ പന്നിയിറച്ചി തീറ്റിക്കുന്നതായി ചന്ദ്രിക കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ജനസംഘം ഉൾപ്പെട്ട ജനതാ പാർട്ടിയുമായി സഖ്യം ചെയ്തത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിനയായി. പ്രതിപക്ഷ മുന്നണി ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ മൊത്തം ഭരണമുന്നണിക്ക് പോയി. പൊന്നാനിയിൽ ഇമ്പിച്ച് ബാബയും, ബേപ്പൂരിൽ ചാത്തുണ്ണി മാസ്റ്ററും, അരൂരിൽ KR ഗൗരിയമ്മയും, അമ്പലപ്പുഴയിൽ VS അച്യുതാനന്ദനും വരെ തോറ്റു. പട്ടാമ്പിയിൽ നിന്ന് ആലത്തൂർക്ക് മാറിയ EMS കഷ്ടിച്ച് 2000 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 140 നിയമസഭയിൽ പ്രതിപക്ഷ മുന്നണിക്ക് ആകെ കിട്ടിയത് 29 സീറ്റാണ്. CPM 17, ജനത 6, അഖിലേന്ത്യാ ലീഗ് 3, പിള്ള ഗ്രൂപ്പ് 2, CFD 1. ലോക്സഭയിലേക്ക് ഒരാളെപ്പോലും വിജയിപ്പിക്കാനായില്ല. 6 ജനതാ പാർട്ടി MLA മാരിൽ 3 പേർ പഴയ സംഘടനാ കോൺഗ്രസുകാരും 3 പേർ സോഷ്യലിസ്റ്റുകളുമായിരുന്നു. ജനസംഘക്കാർ ആരും നിയമസഭയിലെത്തിയില്ല. ജനതാ, CFD, അകാലിദൾ സഖ്യം 299 സീറ്റ് വിജയിച്ച് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം നേടി. മാർച്ച് 24 മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. അകാലിദളിനെയും CFDയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. CPMനോട് ആ സൗമനസ്യം കാണിച്ചില്ല. കേന്ദ്രമന്ത്രിസഭയിൽ ചേരാൻ മാർക്സിസ്റ്റ് പാർട്ടി താൽപര്യപ്പെട്ടതുമില്ല. പഴയ കോൺഗ്രസ് ഭരണം പോലെ ജനവിരുദ്ധമാണ് പുതിയ ജനതാ ഭരണവുമെന്ന് 1978 April അവസാനം ജലന്ധറിൽ നടന്ന CPM 10th കോൺഗ്രസ് വിലയിരുത്തി. ജനതാ സർക്കാരിനെ തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുണ്ട്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ ഉരുത്തിരിയണമെന്ന് കണ്ടെത്തി. ഏതാണ്ട് അതേകാലത്ത് കേരളത്തിലും മാർക്സിസ്റ്റ് RSS ബന്ധം വഷളായി. 1969 മുതൽ RSS മാർക്സിസ്റ്റ് സംഘടനകൾക്ക് കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ് തലശ്ശേരി. ഒരിടവേളയ്ക്ക് ശേഷം 1978 സെപ്റ്റംബർ 2 തലശ്ശേരി വീണ്ടും കലുഷിതമായി. RSSകാരും മാർക്സിസ്റ്റുകാരും ഏറ്റുമുട്ടി. ഇടവിട്ട് സംഘടനകളും നടന്നു. 1979 ഏപ്രിൽ ആകുമ്പോഴേക്കും RSSന് 6 ബലിദാനികളുണ്ടായി. CPMനും അത്ര തന്നെ രക്തസാക്ഷികളെ കിട്ടി. 1979 ഏപ്രിൽ 6 തലശ്ശേരി താലൂക്കിലെ 7 കേന്ദ്രങ്ങളിൽ ദിനേശ് BD യൂണിറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് RSSകാർ മാർക്സിസ്റ്റ് പാർട്ടിയെ ഞെട്ടിച്ചു. നാടൻ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് BD തൊഴിലാളികളെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിക്കുകയായിരുന്നു. 3 CPMകാരും 1 RSSകാരനും മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. RSS ആക്രമണത്തിനെതിരെ MV രാഘവൻ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി. പോലീസ് നിഷ്ക്രിയമാണെന്ന് ആരോപിച്ചു. ആത്മരക്ഷാർത്ഥം ആയുധമെടുക്കാൻ ജനങ്ങൾക്ക് അനുമതി വേണമെന്നാവശ്യപ്പെട്ടു. പാട്യം ഗോപാലന്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്ന് 1979 മെയ്യിൽ തലശ്ശേരിയിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. RSSന്റെ വോട്ട് വേണ്ടെന്ന് EMS പ്രഖ്യാപിച്ചു. RSSകാരനെ കൊന്ന കേസിൽ പ്രതിയായ തലശ്ശേരി ഏരിയ സെക്രട്ടറി MV രാജഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്നാൽ തലശ്ശേരിക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാസർഗോഡ് മണ്ഡലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അഖിലേന്ത്യാ ലീഗും RSSന്റെ സഹായം സ്വീകരിച്ചു. അങ്ങനെ BM അബ്ദുറഹ്മാൻ CT അഹമ്മദ് അലിയെ തോൽപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ സംഘർഷം തിരുവിതാംകൂർ ഭാഗത്തെ മാർക്സിസ്റ്റ് ജനത ഐക്യത്തെ ബാധിച്ചില്ല. തിരുവല്ലയിൽ ജനതാ പാർട്ടിയിലെ PC തോമസ് വിജയിച്ചു. പാറശാലയിൽ CPMലെ MM സത്യനേശനും ജയിച്ചു. ദേശീയ രാഷ്ട്രീയം വളരെ പെട്ടെന്ന് മാറിമറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിച്ച 1979 ജൂലൈ 9 ചരൺ സിംഗിന്റെ അനുയായികളായ 13 MPമാർ ജനതാ പാർട്ടി വിട്ടു. പിറ്റേന്നവർ രാജ്നാരായണന്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സെക്യുലർ രൂപീകരിച്ചു. പിന്നീട് MPമാരുടെ കുത്തൊഴുക്കായിരുന്നു. മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ജൂലൈ 15 മൊറാർജി ദേശായി രാജിവെച്ചു. ബദൽ മന്ത്രിസഭയുണ്ടാക്കാൻ CPM ചരൺ സിംഗിന് പിന്തുണ നൽകിയതോടെ മാർക്സിസ്റ്റ് ജനതാബന്ധം ശിഥിലമായി. സഖാക്കളുടെ RSS വിരുദ്ധ ജ്വരം മൂർച്ഛിച്ചു. വർഗീയ കക്ഷിയുമായി ഒരു ബന്ധവും പാടില്ലെന്ന് EMS സിദ്ധാന്തിച്ചു. മാർക്സിസ്റ്റ് പിന്തുണ കൊണ്ടും ചരൺ സിംഗ് രക്ഷപ്പെട്ടില്ല. പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഓഗസ്റ്റ് 20 സർക്കാർ രാജിവെച്ചു. ജനതാ പാർട്ടിയുടെ കേരള ഘടകം ഏറെക്കുറെ ഒറ്റക്കെട്ടായി. മൊറാർജി ജഗജീവൻ റാം പക്ഷത്ത് ഉറച്ചുനിന്നു. അതോടെ പ്രതിപക്ഷ മുന്നണിയിൽ അവർ ഒറ്റപ്പെട്ടു. സെപ്റ്റംബറിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും CPM പഴയ സഖ്യകക്ഷിയെ തന്ത്രപൂർവ്വം കൈയൊഴിഞ്ഞു. ഒക്ടോബർ 7 PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയും മാർക്സിസ്റ്റ് പാർട്ടി ക്ലീൻ സ്ലേറ്റിൽ ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ജനതാ പാർട്ടി ത്രിശങ്കു സ്വർഗത്തിലായി. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരാണ് ജനതാ പാർട്ടി നേതാക്കളിൽ നല്ലൊരു പങ്കും. അതുകൊണ്ട് തന്നെ കരുണാകരനും ഇന്ദിരാ കോൺഗ്രസും അവർക്ക് ചതുർത്ഥിയായിരുന്നു. എന്നിട്ടും CH മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്താങ്ങാൻ ജനതാ പാർട്ടി തീരുമാനിച്ചു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കിയത് ഞങ്ങളാണെന്ന് RSS നേതാക്കൾ പ്രസംഗിച്ചു നടന്നു. 1979 ഡിസംബർ 1 CH മന്ത്രിസഭ രാജിവെച്ചപ്പോൾ ജനതാ പാർട്ടി വീണ്ടും ഒറ്റപ്പെട്ടു. ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തായി. ഐക്യമുന്നണിയിൽ ചേരാനും വയ്യ. ആപൽഘട്ടത്തിൽ ജനതാ പാർട്ടിയെ വഴിയിൽ ഉപേക്ഷിക്കാൻ കെ കരുണാകരന് മനസ്സ് വന്നില്ല. അദ്ദേഹം ശരിക്കും കരുണാകരനായി. ജനതാ പാർട്ടിയെ ഒപ്പം കൂട്ടി. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഐയുടെ മുഖ്യശത്രുവാണ് ജനതാ പാർട്ടി. ജനതയുടെ മുഖ്യശത്രു ഇന്ദിരാ കോൺഗ്രസ്. സംസ്ഥാന തലത്തിൽ പോലും അവർ തമ്മിൽ സഖ്യം അസാധ്യമാണ്. കോൺഗ്രസ് ഐ നയിക്കുന്ന മുന്നണിയിൽ ജനതാ പാർട്ടിയെ ചേർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കി. 3 ലോക്സഭാ സീറ്റും 25 അസംബ്ലി സീറ്റുകളും അവർക്ക് വിട്ടുകൊടുത്തു. ജനതാ പാർട്ടിക്ക് പ്രവർത്തകർ അധികമില്ലാത്തതിനാൽ മതിലെഴുത്തും പോസ്റ്റർ ഒട്ടിക്കലും നോട്ടീസ് വിതരണവുമൊക്കെ കോൺഗ്രസുകാർ സസന്തോഷം ഏറ്റെടുത്തു. കാസർഗോഡ് പാർലമെന്റ് സീറ്റിൽ ഒ രാജഗോപാലും പെരിങ്ങളം നിയമസഭാ മണ്ഡലത്തിൽ KG മാരാരുമായിരുന്നു ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ. രണ്ടിടത്തും മുസ്ലിം ലീഗുകാർ ഉത്സാഹപൂർവ്വം പ്രചാരണത്തിനിറങ്ങി. RSS ഹറാമില്ലാ ഹറാമാണെന്ന് യൂണിയൻ ലീഗുകാർക്കും മനസ്സിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 5 കോൺഗ്രസ് ഐക്കാർ വിജയിച്ചു. ലീഗിന് 2 ജോസഫ് ഗ്രൂപ്പിനും 1 സീറ്റുകൾ ലഭിച്ചു. ജനതാ പാർട്ടിക്കാർ ആരും ജയിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 ജനതാ പാർട്ടിക്കാർ വിജയിച്ചു. അത്തവണ 25-ൽ 4 സ്ഥാനാർത്ഥികൾ പഴയ ജനസംഘക്കാരായിരുന്നു. മാരാരടക്കം 4 പേരും പരാജിതരായി. 1980 ഏപ്രിൽ മാസമാവുമ്പോഴേക്കും പഴയ ജനസംഘക്കാർ ജനതാ പാർട്ടിയിൽ നിന്ന് വഴിപിരിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചു. അവശിഷ്ട ജനതാ പാർട്ടി അതിനുശേഷവും ഐക്യജനാധിപത്യ മുന്നണിയോട് ധാരണയിൽ പ്രവർത്തിച്ചു. 1981 അവസാനം നായനാർ മന്ത്രിസഭയുടെ പതനത്തിന് ശേഷം ആ പാർട്ടി രണ്ടായി പിളർന്നു. പഴയ സംഘടനാ കോൺഗ്രസുകാർ കെ ഗോപാലന്റെയും എം കമലത്തിന്റെയും നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ ചേർന്നു. കെ ചന്ദ്രശേഖരനും കെ കൃഷ്ണൻകുട്ടിയും ഉൾപ്പെടുന്ന വിഭാഗം ഇടതുമുന്നണിയിലും ചേക്കേറി. ഇതാണ് 1977-80 കാലത്തെ അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ ഏകദേശ ചരിത്രം. കേരളത്തിൽ RSSമായി കൂട്ടുചേരാത്തത് CPI, RSP, കോൺഗ്രസിലെ ആന്റണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസിലെ മാണി വിഭാഗം എന്നിവ മാത്രമാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. സ്ഥായിയായ താൽപര്യങ്ങൾ മാത്രമേയുള്ളൂ.